തെറ്റ് ചെയ്തതിൽ ഒരു ദൈവവൈതൽ വളരെ അസ്വസ്ഥനായിരിക്കും. പഴയ സ്വഭാവത്തെ നന്നാക്കിയെടുക്കാമെന്നുള്ള ചിന്താഗതി വെറും തെറ്റിദ്ധാരണയാകുന്നു. കൂടുതൽ വഷളാകുക മാത്രമേ ചെയ്യൂ.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
നല്ലതായി ജീവിക്കുവാൻ കഴിയുന്നത് എപ്രകാരം എന്നുള്ളതാണല്ലോ ഈ ദിവസങ്ങളിൽ നാം ഒരുമിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിലൂടെ വിജയം സാധ്യമാകുന്നതിന് കാരണം പഴയ പാപ സ്വഭാവത്തിന്റെ ശക്തിയേക്കാൾ വളരെ വലുതായിട്ടുള്ള ഒരു ശക്തി, അവനിൽ അധിവസിക്കുന്ന ക്രിസ്തുവിന്റെ ആത്മാവിന്റെ ശക്തി ഉണ്ട് എന്നുള്ളതാണ്. പാപ സ്വഭാവത്തിന്റെ കീഴ്പോട്ടുള്ള ആ വലിച്ചുകൊണ്ടുപോക്കിനെ ഭൂമിയുടെ കീഴ്പോട്ടുള്ള ആകർഷണ ശക്തിയുമായി താരതമ്യപ്പെടുത്താവുന്നതാണ്. മുകളിലേക്ക് നാം എറിയുന്ന ഒരു കല്ല് നിലത്ത് വന്ന് വീഴും. കാരണമുണ്ട്, ആ കല്ലിന് ജീവനില്ല. ആകർഷണ ശക്തിയെ അതിജീവിക്കുവാനുള്ള ശക്തിയില്ല. എന്നാൽ ജീവനുള്ള ഒരു ചെറിയ പക്ഷിയെ നാം വായുവിലേക്ക് എറിയുമ്പോൾ ആ പക്ഷി മുകളിലേക്ക് പറന്നു പോകും. കാരണമുണ്ട്, അതിന്റെ ജീവശക്തി. ഭൂമിയുടെ താഴേക്കുള്ള ആകർഷണ ശക്തിയെ അതിജീവിക്കുവാൻ കഴിവുള്ളതാണ് ഈ പക്ഷിക്കുള്ള ജീവശക്തി. അതിനൊരു പുതിയ പ്രമാണമുണ്ട്, ജീവൻ. അതായത് ആകർഷണ സിദ്ധാന്തത്തെക്കാൾ വലുതാണ്. അതുപോലെ തന്നെ ക്രിസ്തുവിൽ ഒരു ദൈവ പൈതലിന് ആത്മാവിന്റേതായ പുതിയതും മേൽപോട്ടുള്ളതുമായ ഒരു ശക്തിയുണ്ട്. താഴേക്ക് വലിച്ചുകൊണ്ടുപോകുന്ന പഴയ പാപ സ്വഭാവത്തിന്റെ ശക്തിയേക്കാൾ വളരെ മടങ്ങ് വലുതത്രേ അത്. ഈ വലിയ സത്യമത്രേ നാം കഴിഞ്ഞ ദിവസം പഠിച്ചുകൊണ്ടിരുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തുനിന്നും നാം ഈ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. ഇന്ന് നമുക്ക് 6-ാം വാക്യം മുതൽ മുൻപോട്ട് പഠിക്കാം. ജഡത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു അവസ്ഥയല്ല പിന്നെയോ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് നാം ചിന്തിച്ചത്. ജഡവും ആത്മാവും. 8-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവവുമായുള്ള കൂട്ടായ്മയിൽ നിന്ന് വേർപെട്ടിരിക്കുന്ന ഒന്നാകുന്നു ജഡത്തിന്റെ ചിന്ത. എന്നാൽ ഇവിടെ ഇപ്പോൾ തന്നെ മരണം എന്നതിനെക്കുറിച്ച് പറയുന്നു. വിശ്വാസത്തിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവ് ജീവനും സമാധാനവും നമുക്ക് നൽകുന്നു. നാം പാപം ചെയ്യുമ്പോൾ അനുതാപത്തോടെ നാം അവന്റെ അടുക്കൽ അടുത്തില്ലുകയും അവൻ നമ്മെ കഴുകി ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കൂട്ടായ്മ പുനഃസ്ഥാപിക്കുവാൻ ഇടയാകുന്നു. ദൈവം വാഗ്ദാനം ചെയ്യുന്ന ജീവൻ പൂർണ്ണ സംതൃപ്തിയും ഒരു വ്യക്തിയുടെ പല കഴിവുകളും പ്രയോഗത്തിൽ വരുത്തുന്നതുമായ ജീവനാണ്. ജീവിതം അതിന്റെ പൂർണതയിലും നന്മയിലും ജീവിക്കുവാൻ കഴിയുക എന്നത് എത്രയോ ശ്രേഷ്ഠമായ സംഗതിയാണ്. തങ്ങൾ വാസ്തവത്തിൽ ജീവിക്കുന്നു എന്ന് അനേകർ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ദൈവം നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന സമൃദ്ധിയായ ജീവന്റെ പകരമായിട്ടുള്ള ഒരു പൊള്ളയായ ജീവിതം മാത്രമാണെന്നവർ മനസ്സിലാക്കുന്നില്ല. ജീവൻ. ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിലാക്കിയപ്പോൾ അവൻ എങ്ങനെയായിത്തീരണം, എന്തായിത്തീരണം, എത്ര നല്ല അവസ്ഥയിൽ എത്തിച്ചേരണമെന്ന് അവനെക്കുറിച്ച് ആഗ്രഹിച്ചോ, ആ അവസ്ഥയിൽ അവൻ ജീവിതത്തെ എങ്ങനെ ആസ്വദിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചോ, ആ അവസ്ഥയിൽ എത്തിച്ചേരുന്ന അതിനെയാണ് ജീവൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ആത്മാവിൽ ജീവിക്കുന്ന ഒരു ജീവിതത്തിന് മാത്രമേ സാധിക്കൂ. 2-ാമത് സമാധാനം. വർത്തമാനം, ഭാവി എന്നിവയെ സംബന്ധിച്ചിടത്തോളം മനസമാധാനവും ശാന്തിയും ശുഭാപ്തി വിശ്വാസവും അനുഭവിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. വാസ്തവത്തിൽ നാം ഇന്ന് ഇപ്രകാരമുള്ള സമാധാനം അനുഭവിക്കുന്നുണ്ടോ? ഒരു ഉപരിപ്ലവമായ സമാധാനമുണ്ട്, അതുമാത്രമല്ലേ. ഈ ആഴമേറിയ അനുഭവത്തിലേക്ക് നാം പോകേണ്ടത് എത്രയോ അത്യാവശ്യമാണ്. ഒരു കാര്യം നിശ്ചയമാണ്, ഇന്ന് താങ്കൾ ജഡത്തിൽ ജീവിക്കുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ താങ്കൾക്ക് ദൈവവുമായി കൂട്ടായ്മയില്ല. അത് സാധ്യമായ കാര്യമല്ല. മാളിക മുറിയിൽ വെച്ച് ശിമോൻ പത്രോസിനോട് നമ്മുടെ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോട് പങ്കില്ല എന്ന്. യോഹന്നാന്റെ സുവിശേഷം 13:8. നാം പാപം ചെയ്തുകൊണ്ട് മുൻപോട്ട് ജീവിക്കുകയും ജഡത്തിൽ തന്നെ ജീവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ എന്നോടും താങ്കളോടും കൂട്ടായ്മ ആചരിക്കുകയില്ല. നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിലർ ചോദിച്ചേക്കാം. ശിമോൻ പത്രോസ് ചെയ്യേണ്ടിയിരുന്നത് താങ്കളും ചെയ്യുക. അവൻ തന്റെ കാലുകൾ കർത്താവ് കഴുകേണ്ടതിനു വേണ്ടി നീട്ടിക്കൊടുത്തു. ഞാനും താങ്കളും അനുതാപ ഹൃദയത്തോടെ അവന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലേണ്ടതാണ്. 1 യോഹന്നാൻ 1:9 നാം വായിക്കുന്നത്, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നമ്മുടെ പഴയ സ്വഭാവം എത്രമാത്രം തിന്മയായിട്ടുള്ളതാകുന്നു എന്ന് നാം അറിയുന്നില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നാം കർത്താവിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലേണ്ടതാണ്. ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം നമ്മെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. പഴയ സ്വഭാവം പൂർണ്ണമായും അധപ്പതിച്ചതാണ്. അതിനെ വീണ്ടെടുക്കുവാൻ ദൈവത്തിന് യാതൊരു പദ്ധതിയുമില്ല. അവൻ നമുക്കൊരു പുതിയ സ്വഭാവം നൽകുന്നു. ആ പഴയ സ്വഭാവത്തിൽ നമുക്ക് ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ കഴിയുകയില്ല എന്നോർക്കണം. ആ പഴയ സ്വഭാവത്തിൽ തുടരുകയാകുന്നു എങ്കിൽ താങ്കൾക്ക് ദൈവപൈതലായിരിക്കുവാനും സാധ്യമല്ല. അപ്പോൾ ഒരു ദൈവപൈതൽ പാപം ചെയ്താൽ അവനും നഷ്ടപ്പെട്ട ഒരു മനുഷ്യനും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് ചിലർ ചോദിച്ചേക്കാം. വ്യത്യാസം ഇത്രമാത്രമാണ്, നഷ്ടപ്പെട്ട മനുഷ്യൻ ചെയ്ത തെറ്റിൽ സന്തോഷിക്കുകയും കൂടുതൽ തെറ്റ് ചെയ്യുവാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒരു ദൈവപൈതലാകട്ടെ, അവനൊരു പാപത്തിൽ വീണുപോയാൽ, ദൈവമേ എന്റെ ദൈവമേ ഞാൻ ചെയ്തതിനെ ഞാൻ വെറുക്കുന്നു, അതിനെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു, ലജ്ജിക്കുന്നു എന്ന് ദൈവത്തോട് നിലവിളിച്ചു പറയും. അവന്റെ സ്വസ്ഥതയൊക്കെ നഷ്ടപ്പെടും. തെറ്റ് ചെയ്തതിൽ ഒരു ദൈവപൈതൽ വളരെ അസ്വസ്ഥനായിരിക്കും. പഴയ സ്വഭാവത്തെ നന്നാക്കിയെടുക്കാമെന്നുള്ള ചിന്താഗതി വെറും തെറ്റിദ്ധാരണയാകുന്നു. കൂടുതൽ വഷളാകുക മാത്രമേ ചെയ്യൂ. നന്നായി പ്രവർത്തിക്കുവാൻ താൽപര്യം പ്രകടിപ്പിക്കുന്നത് താങ്കൾ ക്രിസ്തുവിൽ താങ്കളെ തന്നെ കാണാത്തതുകൊണ്ടാണ്. നന്നായി ചെയ്യുവാൻ കഴിയും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു എന്ന് താങ്കൾ പറയും. താങ്കൾക്കത് കഴിയുകയില്ല എന്നും അറിയാം. എത്ര പരിശ്രമിച്ചു, എത്ര പരാജയപ്പെട്ടു. ഇന്ന് താങ്കളെ ക്രിസ്തുവിൽ കാണേണ്ടത് ആവശ്യമാണ്. താങ്കളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനും മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ എന്ന വസ്തുതയും താങ്കൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ താങ്കൾ നിരാശനായിത്തീരുന്നതിന്റെ അർത്ഥം താങ്കളിൽ തന്നെ വിശ്വസിച്ചിരിക്കുന്നു എന്നതാണ്. അങ്ങനെ വരുമ്പോൾ നിരാശയാണ് അതിന്റെ ഫലം. കാരണം ജഡത്തിൽ നിന്ന് യാതൊരു നന്മയും പുറപ്പെടുകയില്ല എന്ന കാര്യവും താങ്കൾക്കറിവുണ്ടല്ലോ. താങ്കളിൽ തന്നെ ആശ്രയം വെക്കുന്നത് അവസാനിപ്പിക്കുക. താങ്കളുടെ പുതിയ സ്വഭാവത്തിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന് താങ്കളെ ശക്തീകരിക്കുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുക. നിരാശപ്പെടുക എന്നത് അവിശ്വാസത്തെയാണ് കാണിക്കുന്നത്. ഞാൻ നിരാശിതനാണെന്നൊരു വ്യക്തി പറയുന്നു എങ്കിൽ അതിന്റെ അർത്ഥം അവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്നാണ്. താങ്കൾക്ക് വേണ്ടി ദൈവത്തിനൊരു ഉദ്ദേശവും പദ്ധതിയും അനുഗ്രഹവുമുണ്ട്. അത് താങ്കൾ മുറുകെ പിടിക്കേണ്ടത് ആവശ്യമായ സംഗതിയാണ്. നിഗളിക്കുക എന്നാൽ അഹങ്കാരിയായി തീരുക എന്നാൽ അന്ധനാവുക എന്നാണ് അർത്ഥം. അതെ, നമ്മിൽ തന്നെ നമുക്ക് ദൈവമുൻപാകെ നിൽക്കുവാനുള്ള യോഗ്യതയില്ല. ദൈവം താങ്കളെ കാണുന്നത് പോലെ താങ്കൾ താങ്കളെ തന്നെ ഒന്ന് കാണുവാൻ ശ്രമിക്കൂ. അവിശ്വാസത്തിൽ നിന്നാണ് അനുഗ്രഹത്തിന്റെ കുറവുണ്ടാകുന്നത്. ഭക്തിയുടെ കുറവ് കൊണ്ടല്ല, നാം ദൈവത്തിൽ വിശ്വസിക്കാത്തതുകൊണ്ട് ദൈവീക അനുഗ്രഹങ്ങൾ നമുക്ക് കുറഞ്ഞു പോകുന്നു. നാം അയോഗ്യരും അഭക്തരുമായിരുന്നപ്പോൾ തന്നെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം നമുക്ക് ലഭിച്ചു എന്ന് മനസ്സിലാക്കുന്നതിൽ നിന്നാണ് യഥാർത്ഥ ഭക്തി ഉടലെടുക്കുന്നത്. പുറമെ കാണിക്കുവാനുള്ള മനുഷ്യന്റെ താൽപര്യത്തിൽ നിന്നല്ല അത് ഉളവാകുന്നത്. ദൈവത്തിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നതൊന്നും തന്നെ എന്റെ ഭക്തി കാരണം ലഭിക്കുന്നതല്ല. ദൈവത്തിന് കൊടുക്കുവാനായി എന്റെ പക്കൽ യാതൊന്നുമില്ല. സകലവും ദൈവത്തിന്റെ അത്ഭുതകരമായ കൃപയാൽ നമുക്ക് എനിക്ക് ലഭിക്കുന്നവയാണ്. താങ്കൾക്ക് യാതൊന്നും തനിയെ ചെയ്യുവാൻ കഴിയുകയില്ലെന്നും എന്നാൽ ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും എന്നും ഇന്ന് നാം വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ അക്കാര്യം വളരെ വ്യക്തമാക്കിയിരിക്കുന്നു. ജഡത്തിന്റെ ചിന്ത ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നു. 7-8 ഞാനത് വായിക്കട്ടെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. ജഡം എത്രമാത്രം അധപ്പതിച്ച അവസ്ഥയിലാണെന്ന് ഈ വാക്യം വെളിപ്പെടുത്തുന്നു. അത് ഒരു ആത്മീയ ഏകാധിപതിയാണ്. മനുഷ്യനിൽ ദൈവികമായ ചായവുണ്ട് എന്ന ചിന്താഗതിക്ക് ഇവിടെ യാതൊരു സ്ഥാനവുമില്ല. മനുഷ്യൻ ദൈവത്തിന്റെ ശത്രുവാകുന്നു എന്നതാണ് സത്യം. അവൻ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ദൈവത്തോടുള്ള ശത്രുതയിൽ എപ്പോഴും പ്രവർത്തന നിരതനായിരിക്കുന്നു എന്നുള്ളതും വാസ്തവമാണ്. ജീവിക്കുന്ന സത്യദൈവത്തിൽ നിന്നും യേശുക്രിസ്തുവിന്റെ ആളത്വത്തിൽ നിന്നും അകന്നു നിൽക്കുവാനായി മനുഷ്യൻ പലപ്പോഴും അഭക്തനായി തീരാറുണ്ട്. മനുഷ്യനെ അവന്റെ സ്വാഭാവിക അവസ്ഥയിൽ സ്വർഗത്തിലേക്ക് പോകുവാൻ അനുവദിച്ചാൽ അവൻ അവിടെ ഒരു വിപ്ലവം ആരംഭിക്കുകയും ആദ്യ ദിവസം തന്നെ ഒരു പ്രതിഷേധ മീറ്റിംഗ് സംഘടിപ്പിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. യാക്കോബ് അവന്റെ പ്രാകൃതാവസ്ഥയിൽ ഒരു മൽപിടുത്തം നടത്തുന്നതായി നാം വായിക്കുന്നു. അവൻ മൽപിടുത്തം ആഗ്രഹിച്ചതല്ല എന്നും ദൈവം അവനോട് മല്ലയുദ്ധം ചെയ്തപ്പോൾ യാക്കോബ് എതിരിട്ട് പോരാടി എന്നേയുള്ളൂ, അവൻ തന്നെ തന്നെ വിധേയമാക്കി കൊടുത്തപ്പോഴാണ് വിജയിപ്പാൻ കഴിഞ്ഞത് എന്നും നാം കാണുന്നു. ജഡത്തിന്റെ യാതൊന്നും ദൈവത്തിന് സ്വീകാര്യമല്ല. ജഡത്തിന്റെ ശീതോഷ്ണാവസ്ഥയിൽ സഭാജനങ്ങൾ ചെയ്യുന്ന മതഭക്തിയോടുകൂടിയ പ്രവർത്തനങ്ങൾ ക്രിസ്തുവിന് അസുഖമുണ്ടാക്കുന്നതാണ്. ദൈവം മനുഷ്യനെക്കുറിച്ച് എന്താണ് വില കൽപ്പിച്ചിരിക്കുന്നത് എന്ന് നാം അംഗീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇവിടെ മനുഷ്യന്റെ ഭീകരമായ ചിത്രമാണ് കാണുന്നത്. എന്നാൽ അതാണ് ശരിയായ ചിത്രം. എങ്കിലും ദൈവത്തിന്റെ ആത്മാവിൽ ഒരു വിടുതലുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ബലഹീനവും പാപപ്രകൃതവുമായ ജഡത്തിൽ ആശ്രയിക്കുന്നതിന് പകരം അതിനെ പരിശുദ്ധാത്മാവിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ താങ്കൾ തയ്യാറാണോ? അതാണ് പ്രശ്നം. 9 വാക്യത്തിൽ, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. റോമയിലുള്ള വിശ്വാസികളുടെ രക്ഷയെ സംശയിക്കുന്ന വിധത്തിലല്ല നിങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു എന്ന് വരികിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവർ രക്ഷിക്കപ്പെട്ടവരാണ്. നിങ്ങൾ ജഡത്തിലല്ല, പിന്നെയോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നതിനാൽ നിങ്ങൾ ആത്മാവിലാണ് എന്നത്രേ പൗലോസ് ഇവിടെ പറയുന്നത്. അതാണ് യഥാർത്ഥ പരിശോധന. എന്നാൽ ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല എന്ന് നാം വായിക്കുന്നു. ഒരു യഥാർത്ഥ വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവപൈതലിന്റെ അഥവാ യഥാർത്ഥ ദൈവപൈതലിന്റെ അടയാളം അവനിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു എന്നുള്ളതാണ്. കൊരിന്ത്യയിലെ ജഡീകരായ മനുഷ്യരോട് പോലും പൌലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞു, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും, നിങ്ങളെ വിലയ്ക്കു വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? പൌലോസ് അപ്പോസ്തലൻ 1 പ്രാവശ്യം എഫസോസിൽ പോയപ്പോൾ അവൻ ഒരു കാര്യം കാണുവാൻ കഴിഞ്ഞില്ല. അതായത്, ഒരു വിശ്വാസിയെ മറ്റുള്ളവരിൽ നിന്നും വേർതിരിക്കുന്ന അടയാളം. അതുകൊണ്ട് അവൻ ഇപ്രകാരം ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അവൻ പറയുന്നത് എന്താണെന്ന് പോലും അവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് അവൻ വീണ്ടും, ഏതായിരുന്നു നിങ്ങളുടെ സ്നാനമെന്ന് ചോദിച്ചു. യോഹന്നാന്റെ സ്നാനം എന്നവർ പറഞ്ഞു. യോഹന്നാന്റെ സ്നാനം മാനസാന്തര സ്നാനമായിരുന്നു എന്നും അത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് വേണ്ടിയുള്ളതല്ലായിരുന്നു എന്നും അവർ പറയുകയും ക്രിസ്തുവിനെക്കുറിച്ച് അവരോട് പൌലോസ് പ്രസംഗിക്കുകയും ചെയ്തു. അപ്പോൾ അവർ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവന്റെ നാമത്തിൽ സ്നാനമേൽക്കുകയും ചെയ്തു എന്ന് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 19 അധ്യായത്തിൽ നാം വായിക്കുന്നു. ഒരു വിശ്വാസി പുതിയ സൃഷ്ടിയാണ്. താങ്കൾ അവനെ, അതെ, കർത്താവായ യേശുക്രിസ്തുവിനെ താങ്കൾക്ക് വേണ്ടി ജീവനെ നൽകിത്തന്ന ആ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? താങ്കൾക്ക് അവനെ സേവിക്കണമെന്ന് താല്പര്യമുണ്ടോ? താങ്കളുടെ ഹൃദയത്തിൽ ഏറ്റവും വലിയ താല്പര്യം ഇതാണോ? അതോ താങ്കൾ ഇപ്പോഴും ദൈവത്തോടുള്ള ശത്രുതയിലാണോ കഴിയുന്നത്? 10 വാക്യത്തിൽ നാം വായിക്കുന്നത്, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. ക്രിസ്തു താങ്കളിൽ ഉണ്ട് എന്ന് വരികിൽ പാപത്തെ സംബന്ധിച്ചിടത്തോളം ശരീരം മരിച്ചിരിക്കുകയാണ്. എന്നാൽ നീതി നിമിത്തം ആത്മാവ് ജീവനാകുന്നു. ഞാനും താങ്കളും ക്രിസ്തുവിലാകുന്നു എന്നും നാം അവനിൽ ആയിരിക്കൊണ്ട് അവൻ മരിച്ചപ്പോൾ നാമും മരിച്ചു എന്നാണ് പൌലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. നാം ഈ കാര്യം പരിഗണിക്കേണ്ടതാണ് എന്ന് മുമ്പ് നാം ചിന്തിച്ചുവല്ലോ. നാം നമ്മെ തന്നെ കർത്താവിന് വിധേയപ്പെടുത്തി കൊടുക്കുകയും നമ്മുടെ ശരീരങ്ങളെ അവന് സമർപ്പിക്കേണ്ടതും അവനുവേണ്ടി ജീവിക്കേണ്ടതും ആവശ്യമത്രേ. എനിക്ക് അങ്ങനെ ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞുകൂടാ. ഒരു ദൈവ പൈതൽ അങ്ങനെ പറയില്ല. പൌലോസ് അപ്പോസ്തലന് ഇപ്രകാരം പറയുവാൻ കഴിഞ്ഞു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്കുവേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചുകൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ അത്ര ജീവിക്കുന്നത്. ഗലാത്യലേഖനം 2 അധ്യായത്തിന്റെ 20 വാക്യം. ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ അനുഭവിക്കുന്നില്ല എങ്കിൽ, താങ്കൾക്ക് ദൈവത്തെ സേവിക്കാനുള്ള താല്പര്യമില്ല എങ്കിൽ, പൗലോസ് അപ്പോസ്തലൻ നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? 2 കൊരിന്ത്യർ 13:5 ഞാൻ വായിച്ചത്. നാം ക്രിസ്തുവിലാകുന്നു എന്ന കാര്യം നാം അറിഞ്ഞിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാദനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിനിഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ എന്ന് കൊലോസ്ലേഖനം 1:27 നാം വായിക്കുന്നു. ക്രിസ്തു താങ്കളിൽ ഉണ്ട് എന്ന് താങ്കൾക്ക് നിശ്ചയമില്ല എങ്കിൽ അവൻ ഈ ആഹ്വാനം താങ്കൾക്ക് നൽകുന്നു. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. വെളിപ്പാട് പുസ്തകം 3:20. താങ്കളുടെ ഹൃദയവാതിൽ തുറന്നിരിക്കുകയാണോ സുഹൃത്തെ? അവൻ താങ്കളുടെ ഉള്ളിൽ കടന്നു വന്നിട്ടുണ്ടോ? ഒരു ദൈവപൈതൽ തന്റെ ജീവിതത്തെ ദൈവത്തിന്റെ ആത്മാവിന് സമർപ്പിക്കേണ്ടതാണ്. എനിക്ക് തന്നെ ജീവിപ്പാൻ കഴിവില്ല കർത്താവേ, എന്നാൽ നിനക്ക് എന്നിൽ കൂടി ജീവിക്കുവാൻ കഴിയും. അതിനായി ഞാൻ എന്റെ ജീവിതത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്ന് നാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മതിയാകും. 11 വാക്യത്തിൽ നാം വായിക്കുന്നത്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. കർത്താവ് വരുവാൻ താമസിക്കുന്നുവെങ്കിൽ എന്റെയും താങ്കളുടെയും ശരീരങ്ങൾ ഒരിക്കൽ ശവക്കുഴിയിൽ വെക്കും. എന്നാൽ നമ്മുടെ ശരീരങ്ങൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. അതിന്റെ ഉറപ്പ് നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ്. 2 കൊരിന്ത്യർ 5:14, ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് നാമും ഉയർത്തെഴുന്നേൽക്കും. പരിശുദ്ധാത്മാവ് നമ്മെ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന്, അതായത് നമ്മുടെ പഴയ സ്വഭാവത്തിൽ നിന്ന് വിടുവിക്കും. 12 വാക്യം നോക്കിക്കാട്ട്, ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടവരല്ല എന്നാണ് അർത്ഥം. മനുഷ്യനെ ശരീരം, മനസ്സ്, ആത്മാവ് ഈ വകയുള്ളവനായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവന്റെ ആത്മാവ് ദൈവത്തോട് മരിച്ചു, അകന്നു. ദൈവം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്ന വസ്തുതയോർക്കുക. എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന്. ആദ്യ ഫലം തിന്ന ശേഷവും അനേക നൂറ്റാണ്ടുകൾ ശാരീരികമായി ആദമും ഹവ്വായും ജീവിച്ചിരുന്നു. എന്നാൽ ആത്മീയമായി അപ്പോൾ തന്നെ അവർ മരിച്ചു, ദൈവത്തിൽ നിന്ന് അകലപ്പെട്ടു. മനുഷ്യൻ കീഴ്മേൽ മറിഞ്ഞു, ശരീരം, പഴയ സ്വഭാവം, ജഡം പ്രബലമായി തീർന്നു. ഇന്ന് മനുഷ്യൻ ആത്മീയമായി മരിച്ചവനാണ്. വീണ്ടും ജനനം എന്നാൽ മനുഷ്യൻ നേരെയായി തീരുക എന്നാണ് അർത്ഥം. അതായത് താങ്കൾ ആത്മീയമായി വീണ്ടും ജനിക്കുന്നു, ദൈവത്തെ സേവിക്കുവാൻ താൽപര്യമുള്ള ഒരു സ്വഭാവം താങ്കൾക്ക് ലഭിക്കുന്നു. ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുന്നതാണ് സുഹൃത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ താങ്കൾ ക്രിസ്തീയ പ്രവർത്തനങ്ങളിൽ വളരെ ശുഷ്കാന്തിയുള്ള ഒരു വ്യക്തിയായിരിക്കാം, പള്ളിയുടെ കാര്യങ്ങളിൽ, പ്രാർത്ഥനാ കൂട്ടങ്ങളുടെ കാര്യങ്ങളിൽ. എന്നാൽ അതേസമയം തന്നെ ക്രിസ്തു താങ്കളുടെ ജീവിതത്തിൽ നിന്ന് വളരെ അകന്നിരിക്കുന്ന അവസ്ഥയും ഉണ്ടായിരിക്കാം. ജഡത്തെ തൃപ്തിപ്പെടുത്തേണ്ടത് തന്റെ കടമയാണെന്ന് പ്രാകൃത മനുഷ്യൻ പറയുന്നു. പഴയ സ്വഭാവത്തെ തൃപ്തിപ്പെടുത്തുവാനുള്ള ശ്രമം മനുഷ്യജാതിയെ തികഞ്ഞ അധർമ്മത്തിൽ താഴ്ത്തിക്കളയുന്നു. വിശ്വാസികൾ എന്ന നിലയിൽ നാം ജഡത്തിന് കടംപെട്ടവരല്ലെന്ന് ദൈവം പറയുന്നു. 13 വാക്യം, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും, ദൈവത്തിന് മരിക്കും. അതായത് താങ്കൾക്ക് അവനുമായി യാതൊരു കൂട്ടായ്മയും ബന്ധവും ഉണ്ടായിരിക്കയില്ല. ഞാനിവിടെ സംസാരിക്കുന്നത് ഒരു പ്രമാണമോ സിദ്ധാന്തമോ ഒന്നുമല്ല കേട്ടോ. താങ്കളൊരു ദൈവവൈതലാകുന്നുവെങ്കിൽ താങ്കളുടെ അനുഭവത്തിൽ നിന്നും താങ്കൾക്ക് തന്നെ അറിയാവുന്ന ഒരു വാസ്തവം അനുഭവിച്ചിട്ടില്ലേ? ദൈവവൈതലായിരിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ അനുതപിച്ചേറ്റുപറഞ്ഞ് ക്ഷമ പ്രാപിക്കാത്ത പാപം ഉണ്ടായിരുന്നാൽ താങ്കൾക്ക് ആരാധനയ്ക്ക് പോകുവാൻ താൽപര്യം തോന്നാറുണ്ടോ? താങ്കളുടെ ബൈബിൾ വായിക്കുവാനും ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും തോന്നാറുണ്ടോ? ഒട്ടും തോന്നാറില്ല ഇല്ലേ? കാരണം താങ്കൾ ദൈവത്തിൽ നിന്ന് അകന്ന അവസ്ഥയിലാണ്. ഒരുതരം മുരടിച്ച അവസ്ഥ, വരണ്ട അവസ്ഥ, ഒന്നിനും ഒരു ഉത്സാഹവുമില്ലാത്ത അവസ്ഥ. ഈ ആത്മീയ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നാൽ തന്നെ ഹൃദയം മറ്റു വല്ലയിടത്തും ആയിരിക്കും ഇല്ലേ? എന്നാൽ ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും എന്ന് പറയുന്നു. സുഹൃത്തെ, അത് താങ്കൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമല്ല, പ്രാവർത്തികമായ കാര്യം തന്നെ. ശ്രദ്ധിച്ചേ, താങ്കളുടെ പ്രശ്നം ഇന്ന് എന്താണ്? മദ്യം, മയക്കുമരുന്നുകൾ, നിയന്ത്രിക്കുവാൻ പാടുപെടുന്ന ലൈംഗിക വികാരങ്ങൾ, അവിഹിത ബന്ധങ്ങൾ. താങ്കൾ ഒരുപക്ഷെ ഇപ്പോൾ പറഞ്ഞേക്കാം, ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും എനിക്കില്ല, വളരെ നല്ല കാര്യം തന്നെ സുഹൃത്തെ. എന്നാൽ താങ്കളുടെ ചിന്തകൾ എങ്ങനെയുണ്ട്? താങ്കളുടെ നാവിന്റെ കാര്യമോ? ഏഷണി പറയാറുണ്ടോ? പറയുന്നതൊക്കെ സത്യം തന്നെയാണോ? മറ്റുള്ളവരെ മുറിപ്പെടുത്താറുണ്ടോ? താങ്കളുടെ പ്രശ്നം എന്തായിരുന്നാലും എന്തുകൊണ്ട് താങ്കൾ അത് ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുന്നില്ല? എന്നിട്ട് പരിശുദ്ധാത്മാവിങ്കിലേക്ക് തിരിയൂ. അതെ സുഹൃത്തെ, യാഥാർത്ഥ്യബോധത്തോടെ താങ്കൾ ഇത് കൈകാര്യം ചെയ്യുമെങ്കിൽ ഇനിയും പരിഹാരത്തിനായി അവിടെയും ഇവിടെയും ആരുടെയും അടുത്തോടേണ്ട കാര്യമില്ല. മനുഷ്യരാരും താങ്കളെ സഹായിക്കുകയുമില്ല. താങ്കളുടെ പ്രശ്നത്തിന് പരിഹാരം കാണിച്ചു തരുവാൻ ക്രിസ്തുവിനെ, അവനെക്കൊണ്ട് മാത്രമേ സാധിക്കൂ. അല്ല, അവന്റെ ജോലി തന്നെയാണത്. അവിടുന്ന് അരുളി ചെയ്യുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്നത്രേ. ജീവിതത്തിൽ യഥാർത്ഥ അർത്ഥം കണ്ടുപിടിക്കുവാൻ യേശുവിന്റെ സന്നിധിയിൽ കടന്നുവരൂ സുഹൃത്തെ. പരാജയം ഏറ്റുപറയൂ, വിജയമായി മുൻപോട്ടു പോകുവാൻ ദൈവരങ്ങളിലേക്ക് സമർപ്പിക്കൂ. ഇനിയും ഈ പുതിയ മനുഷ്യനെക്കുറിച്ച് പറയുന്ന പുതിയ ഭാഗത്തേക്കാണ് നാം ഇവിടെ വന്നിരിക്കുന്നത്. 14 വാക്യം, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകും. ഇത് ബുദ്ധിക്ക് നിരക്കുന്ന കാര്യമല്ലേ? ദൈവം തന്റെ ആടുകളെ അടിച്ചുകൊടിക്കുന്നില്ല, അവൻ അവയെ നടത്തുന്നു അഥവാ നയിക്കുന്നു. ആടുകളുടെ സംരക്ഷണത്തെക്കുറിച്ച് നമ്മുടെ കർത്താവ് പറഞ്ഞപ്പോൾ അവൻ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് അവർ അവന്റെ കൈകളിലും പിതാവിന്റെ കൈകളിലും നിർബന്ധപൂർവം ഏൽപ്പിക്കപ്പെട്ടിരുന്നില്ല എന്നാണ്. നമ്മുടെ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 10:27 വാക്യത്തിൽ, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. അവനെ അനുഗമിക്കുന്നവയാണ് സുരക്ഷിതരായി മുൻപോട്ട് പോകുന്നത്. അവർ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ്. അവർക്കൊരു പുതിയ സ്വഭാവമുള്ളതിനാലും അവർ അവനെ അനുഗമിക്കുന്നതുകൊണ്ടും അവ അവന്റെ ശബ്ദം കേൾക്കുന്നു. അവന്റെ ആടുകളായിട്ടുള്ളവർ അവന്റെ ശബ്ദം കേൾക്കും. അവന്റെ ആടുകളല്ലാത്തവർ അവന്റെ ശബ്ദം കേൾക്കുവാൻ താൽപര്യമുള്ളവരല്ല. 18 വാക്യത്തിൽ നാം വായിക്കുന്നു, ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പ് എന്നെ പകച്ചിരിക്കുന്നു എന്നറിവീൻ. അവന്റെ ആടുകളല്ലാത്തവർ അവന്റെ ശബ്ദം കേൾപ്പാൻ താൽപര്യപ്പെടുന്നില്ല. അവന്റെ ആടുകൾ അവനെ അനുഗമിക്കുന്നു, അവർ അവന്റെ വകയായതിനാൽ അവനെ അനുഗമിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 15 വാക്യത്തിൽ നാം കാണുന്നു, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല നാം അബ്ബാ പിതാവെന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചത് എന്ന്. ആ ഭയത്തിന്റെ ആത്മാവ് നിങ്ങളിലില്ല. നിങ്ങളുടെ ആത്മീയ അവസ്ഥയെക്കുറിച്ചുള്ള ചിന്താഭാരവും അസ്വസ്ഥതയും നിരാശയും നിങ്ങളിൽ ഇല്ല. അതിനുപകരം താങ്കൾ അവന്റെ പൈതലായിരിക്കുന്നതിനാൽ സന്തോഷത്താൽ നിറഞ്ഞിരിക്കുന്നു. താങ്കളിൽ വസിക്കുന്ന ദൈവാത്മാവ് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ താങ്കളെ പ്രേരിപ്പിക്കുന്നു. അബ്ബ എന്ന പദം തർജ്ജിമ ചെയ്യപ്പെടാത്ത അരാമ്യ ഭാഷയിലെ ഒരു വാക്കാണ്. വേദപുസ്തക ഭാഷക്കാർ ഈ വാക്കിന് വളരെ ബഹുമാനം നൽകിക്കൊണ്ട് അതിനെ പരിഭാഷപ്പെടുത്താതെ വിട്ടു. അബ്ബ എന്നത് വളരെ വ്യക്തിപരമായ വാക്കാണ്. എന്റെ പപ്പ, എന്റെ അപ്പച്ച എന്നതിനെ തർജ്ജിമ ചെയ്യാവുന്നതത്രേ. ദൈവത്തിന് ഈ വാക്കുകൾ നാം ഉപയോഗിക്കുന്നില്ല. എന്നാൽ കഷ്ടത്തിന്റെയും പ്രയാസത്തിന്റെയും സമയത്തെ ഹൃദയാന്തരഭാഗത്തു നിന്നുള്ള നിലവിളിയാണ് അത് വെളിപ്പെടുത്തുന്നത്. 16 വാക്യം, നാം ദൈവത്തിന്റെ മക്കൾ എന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. പ്രയാസങ്ങളെ അഭിമുഖീകരിക്കുന്ന സന്ദർഭങ്ങളിൽ ഹൃദയാന്തരഭാഗത്തു നിന്ന് അബ്ബാ പിതാവേ, എന്റെ അപ്പച്ച എന്ന് നിലവിളിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. അവനിൽ ആശ്രയിക്കുന്നതും താങ്കളെ തന്നെ അവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നതും എത്രയോ മനോഹരമായ കാര്യമാണ്. 17 വാക്യം കൂടി നമുക്ക് നോക്കാം, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. ഒരു ദൈവവിതൽ അവനോടുകൂടെ ക്രിസ്തുവിനോടുകൂടെ കഷ്ടം അനുഭവിക്കും. നാം അവനോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നതുകൊണ്ട് എന്ന് ഇതിനെ തർജ്ജിമ ചെയ്യാവുന്നതത്രേ. പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കൾ അവനുവേണ്ടി ഇന്ന് എന്ത് കഷ്ടം സഹിക്കുന്നുണ്ട്? എന്തായിരുന്നാലും ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നു. എന്നാൽ കാര്യമായ ഒരു സംഗതിയുണ്ട്. അത് നിത്യതയുടെ തേജസ്സാണ്. നാം അവനുവേണ്ടി കുറച്ചുകൂടി കഷ്ടം അനുഭവിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് നിത്യതയിൽ ചെല്ലുമ്പോൾ നാം ചിന്തിക്കും. എത്ര മനോഹരമല്ലേ? കാരണമുണ്ട്. അപ്രകാരമാണ് അവൻ നമ്മെ പരിശീലിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നുകളഞ്ഞുവോ? എബ്രായലേഖനം 12:6. എത്ര മനോഹരമായ ചിന്തയല്ലേ! നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി എത്രയോ നല്ല കാര്യങ്ങളാണ് കരുതി വച്ചിരിക്കുന്നത്. ഈ പുതിയ സ്വഭാവം കൈക്കൊണ്ട് കർത്താവിൽ നിന്നും ആ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതോ? അതിനുവേണ്ടി എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് വീണ്ടും നൽകിത്തന്ന നല്ല വചനത്തിനായി സ്തോത്രം. അങ്ങയെ സ്നേഹിപ്പാൻ അവിടുന്ന് ഞങ്ങളെ ആക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തരായി ഞങ്ങളെ ഏൽപ്പിക്കുന്നതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിൽ ആ പുതിയ സ്വഭാവത്തോടുകൂടെ മുന്നേറുവാൻ തക്കണം അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും, കൂടാതെ ഓഡിയോ സി ഡി തയ്യാറാകുന്നുണ്ട്, ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ തിരുവല്ല ഓഫീസുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
വാഞ്ചിതമരുളിടും വാനവർക്കധിപനി, വന്നിടുക വരം തന്നിടുക. വാഞ്ചിതമരുളിടും വാനവർക്കധിപനി, വന്നിടുക വരം തന്നിടുക. തഞ്ചമടിയർക്കു നീ എന്നറിഞ്ഞടി എങ്ങൾ, തഞ്ചമടിയർക്കു നീ എന്നറിഞ്ഞടി എങ്ങൾ. അഞ്ചിടാതെ പരം കെഞ്ചിടുമേ, വാഞ്ചിതമരുളിടും വാനവർക്കധിപനി, വന്നിടുക വരം തന്നിടുക. പിന്നുമേൽക്കൽപ്പാടമർന്നൊരു ചിൽപ്പൊരുളേദയ തൽപരനേ, ഉൾപ്പട പിന്നുമേൽക്കൽപ്പാടമർന്നൊരു ചിൽപ്പൊരുളേദയ തൽപരനേ. ദർപ്പമെല്ലാം നീക്കി ഉൾക്കലഹം പോക്കി, ദർപ്പമെല്ലാം നീക്കി ഉൾക്കലഹം പോക്കി. സൽപദമടിയർക്കു കാട്ടുകനേ, വാഞ്ചിതമരുളിടും വാനവർക്കധിപനി, വന്നിടുക വരം തന്നിടുക.
വിശപ്പുദാഹമേറ്ററുൾക ദേവ തൃപ്തരായ അടിയങ്ങൾ തീർന്നിടുവാൻ ആത്മവിശപ്പുദാഹമേറ്ററുൾക ദേവ തൃപ്തരായ അടിയങ്ങൾ